ഡോക്ടർ അനിൽ, ഇവിടെയുള്ള കുട്ടികളിൽ, പ്രത്യേകിച്ചും ഇന്ത്യക്കാരുടെ കുട്ടികളിൽ പ്രധാനമായും കാണുന്ന ഒരു ത്വക്ക് രോഗമാണ് എക്സിമ. എന്താണ് യഥാർത്ഥത്തിൽ എക്സിമ?
എക്സിമ എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ഒരു ടേമാണ്. ഈ സ്കിന്നിൽ എന്ത് ഇൻഫ്ലമേഷൻ വന്നാലും അതിനെ എക്സിമ അല്ലെങ്കിൽ ഡെർമറ്റൈറ്റിസ് എന്ന് പറയാം. പക്ഷേ നമ്മൾ സാധാരണ എക്സിമ എന്ന് പറയുമ്പോൾ അത് എറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന അസുഖത്തിനാണ് സാധാരണ നമ്മൾ എക്സിമ എന്ന് പറയുന്നത്. എറ്റോപിക് ഡെർമറ്റൈറ്റിസ് 2-3% ആൾക്കാരെ, ലോകത്തുള്ള ആൾക്കാരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ പ്രധാന കാരണം ജനറ്റിക്കാണ്. അതുകൊണ്ട് ഇപ്പം അപ്പനും അമ്മയ്ക്കും എറ്റോപിക് ടെൻഡൻസി ഉണ്ടെങ്കിൽ, എറ്റോപിക് ടെൻഡൻസി എന്ന് പറയുന്നത് എക്സിമ, ആസ്മ, അലർജിക് റൈനൈറ്റിസ് എന്നീ കണ്ടീഷൻസിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ വരാനുള്ള ഒരു ജനറ്റിക് ടെൻഡൻസി. അതുണ്ടെങ്കിൽ കുട്ടികൾക്ക് 80% കൂടുതൽ ചാൻസ് ഉണ്ട് ഈ എക്സിമ അല്ലെങ്കിൽ ഒരു എറ്റോപിക് ഡിസോർഡർ വരാനായിട്ട്. അപ്പോൾ ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസിൻ്റെ ഒരു കാരണം ജനറ്റിക്കും മറ്റേത് ഇമ്മ്യൂണോളജിക്കലുമാണ്. നമ്മളുടെ പ്രതിരോധ ശക്തിയുടെ ഡെവലപ്മെൻ്റ് വ്യത്യസ്തമായതുകൊണ്ട് ഈ എറ്റോപിക് ടെൻഡൻസി ഉള്ളവരിൽ, അപ്പോൾ അവരതുകൊണ്ട് ഓരോ അലർജൻസിനോടും ഇറിറ്റൻസിനോടും കൂടുതലായിട്ട് റിയാക്ട് ചെയ്യും. അവർക്കൊരു സെൻസിറ്റീവ് സ്കിന്നുണ്ട്. പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്കുള്ള ഒരു ബുദ്ധിമുട്ട്, നമ്മളുടെ നാട്ടിൽ ഹ്യൂമിഡ് എൻവയൺമെൻ്റ് ആയതുകൊണ്ട് അവിടെ സ്കിന്നിലെ മോയിസ്ചർ കണ്ടൻറ് കൂടുതലാണ്. പക്ഷേ ഇവിടെ ടെമ്പറേറ്റ് ക്ലൈമറ്റിൽ വരുമ്പോൾ സ്കിൻ വളരെ പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്നു. അപ്പോൾ അത് വെളിയിൽ വരാനുള്ള, എക്സിമ മാനിഫെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്.
സാധാരണ മറ്റ് ത്വക്ക് രോഗ പ്രശ്നങ്ങളെക്കാൾ എക്സിമയെ എങ്ങനെ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും? എന്തായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ?
എക്സിമ ഒന്ന്, ചുമന്ന് തടിച്ച് വരിക. അത് ഒരു പ്രായം കഴിഞ്ഞ കുട്ടികളിലെ സാധാരണ മടക്കുകളിലാണ്. സാധാരണഗതിയിൽ അവർ ഫേസിലാണ് ഇത് തുടങ്ങുക. ഒരു 6 മുതൽ 12 ആഴ്ച വരെയുള്ള സമയത്ത്, സാധാരണ ഏർലി ആയിട്ട് വീൻ ചെയ്യുന്ന സമയത്താണ് ഇവരാദ്യമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക. പക്ഷേ അത് പിന്നീടാകാം. 50% കുട്ടികളിൽ 1 വയസ്സിന് മുമ്പേ എക്സിമ മാനിഫെസ്റ്റ് ചെയ്യും. ഒരു അഡീഷണൽ 30%, അതായത് 80% ആൾക്കാരിലും, ഈ ഇത് വരാൻ ടെൻഡൻസിയുള്ള ആൾക്കാരിലും 5 വയസ്സിന് മുമ്പേ എക്സിമ മാനിഫെസ്റ്റ് ചെയ്യും. പിന്നെ കഠിനമായ ചൊറിച്ചിൽ, ഉറക്കക്കുറവ്, സെക്കൻഡറി ഇൻഫെക്ഷൻസ് ഒക്കെയാണ് കൂടുതലായിട്ട് എക്സിമയുടെ കൂടെ പോകുന്ന കാര്യങ്ങൾ.
ഏതെങ്കിലും സാഹചര്യത്തിൽ ചികിത്സ ഒന്നുമില്ലാതെ എക്സിമ തനിയെ മാറാനുള്ള സാധ്യതയുണ്ടോ?
എക്സിമ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഒരു ജനറ്റിക് ടെൻഡൻസിയാണ്. അതുകൊണ്ട് ആ ടെൻഡൻസി ഒരിക്കലും മാറില്ല. പക്ഷേ നമ്മൾ നേരത്തെ ഇതിനെ അറ്റൻഡ് ചെയ്താൽ ഈ കുട്ടികൾക്ക് ഇതിൽ നിന്ന്, എക്സിമയിൽ നിന്ന് ഔട്ട്ഗ്രോ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ചെറുപ്പത്തിൽ തന്നെ. തീരെ ചികിത്സയില്ലാതെയും ചില കുട്ടികൾ നന്നാകാം. അത് പ്രത്യേകിച്ചും അവരുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് മാറ്റുകയാണെങ്കിൽ.
എത്രത്തോളം ഇത് മാരകമാകാനുള്ള സാധ്യതയുണ്ട്?
എക്സിമ നന്നായി ചികിത്സിച്ചാൽ അത് മാരകമാകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. പക്ഷേ എക്സിമയ്ക്കുള്ള ഒരു കുഴപ്പം, അത് ദേഹം മുഴുവൻ പടർന്നു കഴിഞ്ഞാൽ, അത് പ്രോപ്പറായിട്ട് ചികിത്സിക്കുന്നില്ല എങ്കിൽ കൂടുതൽ സെക്കൻഡറി ഇൻഫെക്ഷൻസിനുള്ള സാധ്യതയുണ്ട്. അപ്പം സെപ്റ്റിസീമിയ ഉണ്ടാകാം. പിന്നെ വേറൊന്ന്, ഈ സ്കിൻ സ്കെയില് ചെയ്തു പോകുന്നത് കൊണ്ട് ദേഹത്ത് നിന്ന് ഒത്തിരി, ശരീരത്തു നിന്ന് ഒത്തിരി പ്രോട്ടീൻസ് നഷ്ടപ്പെടും. അത് സപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി വരാം. പിന്നെ മാത്രവുമല്ല, ഒത്തിരി ജലാംശം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. അതുകൊണ്ട് റെയറായിട്ട് അൺഅറ്റൻഡഡ് ആകുമ്പോൾ മാരകമാകാനുള്ള സാധ്യതയുണ്ട്.
പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കുക എന്ന് തന്നെയാണ് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് തോന്നുന്നു. എന്താണ് ഇതിന്റെ ചികിത്സാ മാർഗങ്ങൾ?
എക്സിമയുടെ ഏറ്റവും ചികിത്സാ മാർഗങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം ജനറൽ സ്കിൻ കെയർ ആണ്. സ്കിന്നിൻ്റെ ഡ്രൈനെസ് മാറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. കാരണം എക്സിമയുടെ ജനറ്റിക് ഡീഫെക്റ്റ് കൊണ്ട്, ഫിലാഗ്രിൻ എന്ന പ്രോട്ടീനിലുള്ള ഡീഫെക്റ്റ് കൊണ്ട് സ്കിന്നിലെ ഡ്രൈനെസ്സിനുള്ള ടെൻഡൻസി കൂടുന്നു. അത് സ്കിൻ സെൽസിനെയും, ആ സ്കിൻ സെൽസിനെ ഹോൾഡ് ചെയ്യുന്ന പല കമ്പോണൻസിനെയും എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അപ്പോൾ ഇതിനകത്തെ ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. അപ്പോൾ ഈ ഡ്രൈനെസ് മാറ്റാനായിട്ട് ഒന്ന് ഡ്രൈനെസ് ആഗ്രവേറ്റ് ചെയ്യാതിരിക്കാൻ നോക്കുക. അപ്പോൾ കുളി വളരെ ഷോർട്ടാക്കണം, രണ്ട് മുതൽ അഞ്ച് മിനിറ്റ് വരെ. അത് വെള്ളമധികം ചൂടാകരുത്, കാരണം വാട്ടറാണ് ഏറ്റവും കോമൺ ഇറിറ്റന്റ്.
ഡ്രൈനെസ് കുറയ്ക്കുന്നതിന് വേണ്ടി വെള്ളം കുറയ്ക്കണം എന്നാണോ?
അതെ, വെള്ളവുമായിട്ടുള്ള കോൺസ്റ്റന്റ് കോണ്ടാക്ട് കുറയ്ക്കണം. വെള്ളം നല്ലതാണ്, പക്ഷേ കൂടുതൽ വാട്ടർ കോണ്ടാക്ട് സ്കിന്നിനെ കൂടുതലായിട്ട് ഡ്രൈ ആക്കും. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ ലോങ് ഹോട്ട് ഷവേഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതുപോലെ വേറെ ഡ്രൈയിങ് തിങ്സ് ലൈക്ക് സോപ്സ്, ഡിറ്റർജൻസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ റെഗുലറായിട്ടൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ളതും വളരെ പ്രധാനമാണ്.
ഈ എക്സിമ പകരുമോ? പ്രത്യേകിച്ചും എക്സിമ ഉള്ള ഒരു കുട്ടി ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ മറ്റാരെങ്കിലും ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആ കുട്ടിയോട് അച്ഛനമ്മമാർ എടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ എന്തെങ്കിലും പകരാൻ സാധ്യതയുണ്ടോ?
എക്സിമയുടെ ഏറ്റവും വലിയ ഒരു ഗുണം എക്സിമ പകരില്ല എന്നുള്ളതാണ്. അതിന് ജനറ്റിക് ടെൻഡൻസി വേണം. ഓഫ്കോഴ്സ് പല വിധത്തിലുള്ള ഡെർമറ്റൈറ്റിസ് ഉണ്ട്, പക്ഷേ ഈ എറ്റോപിക് ഡെർമറ്റൈറ്റിസ് പകരുന്ന ഒരു കണ്ടീഷൻ അല്ല.
എക്സിമ ഉള്ളവർ ജീവിതകാലം മുഴുവൻ ഒരു ജീവിതശൈലി പിന്തുടരുന്നതാണ് ഏറ്റവും മികച്ച പ്രതിരോധ മാർഗം എന്നാണോ പറയാൻ കഴിയുക?
ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് ഡിജു പറയുന്നത് ശരിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജീവിതശൈലി മാറ്റുക, സ്കിന്നിനെ റെഗുലറായിട്ട് നന്നായി നോക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ചികിത്സാ മാർഗം.
ഡോക്ടർ, എക്സിമയെ കുറിച്ച് ഒട്ടേറെ തെറ്റിദ്ധാരണകൾ ഉണ്ട്, എന്തൊക്കെയാണ് ഈ തെറ്റിദ്ധാരണകൾ, അതിനെ എങ്ങനെ മറികടക്കാൻ കഴിയും?
പ്രധാനമായും രണ്ട് തെറ്റിദ്ധാരണകളാണെന്ന് പറയാം. ഒന്ന്, എക്സിമ സ്കിൻ ഡീപ്പ് മാത്രമാണ്, ആൻഡ് അതുകൊണ്ട് ഇവർ ഒരു സമയത്ത് ഇതിൽ നിന്ന് ഗ്രോ ഔട്ട് ചെയ്യുമെന്നും അതുകൊണ്ട് ഇത് അഗ്രസീവായിട്ട് ചികിത്സിക്കേണ്ട എന്നുമുള്ള പേരൻസിൻ്റെ ചിന്താഗതി. അത് പാർട്ട്ലി ഈ എക്സിമ ട്രീറ്റ്മെൻറ്റ് സ്റ്റീറോയിഡ്സും മറ്റുമുള്ള ട്രീറ്റ്മെൻറ്റിനോടുള്ള ഭയം കൊണ്ടാണ്. സ്റ്റീറോയിഡ്സ് സൈഡ് എഫക്ട്സ് ഉണ്ടാക്കും എന്നുള്ളത് ശരിയാണ്, പക്ഷേ പ്രോപ്പർ സൂപ്പർവിഷനിൽ കൺട്രോൾ കണ്ടീഷൻസിൽ സ്റ്റീറോയിഡ്സ് ഉപയോഗിച്ചാൽ സാധാരണ സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാകത്തില്ല. എക്സിമ ചികിത്സിക്കാതിരുന്നാൽ അത് സ്റ്റാൻഡേർഡ് ഗ്രോത്ത് ഉണ്ടാക്കാം, കുട്ടിക്ക് ഉറക്കക്കുറവ് കൊണ്ട് സ്കൂൾ പെർഫോമൻസ് കുറയാം. പിന്നെ മാത്രവുമല്ല, ഒരു പ്രായം കഴിയുമ്പോൾ ഇവർ അപ്പിയറൻസിനെ പറ്റി കൂടുതൽ ബോധവാന്മാരാകുമ്പോൾ അത് അവരെ റിസെൻഫുള്ളും ഡിപ്രസ്ഡുമാക്കാം. പിന്നെ വേറൊരു മിസ്കൺസെപ്ഷൻ, എക്സിമയുള്ള കുട്ടികൾക്കെല്ലാം അലർജി ഉണ്ട് എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ജനറലി ഈ എക്സിമയുള്ളവർക്ക് അവരുടെ രക്തത്തിലെ IgE എന്ന് പറയുന്ന ഇമ്യൂണോഗ്ലോബുലിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. പക്ഷേ ഇത് പലപ്പോഴും ഒരു സ്പെസിഫിക് അലർജി കൊണ്ടല്ല. ഒരു തേർഡ് ഓഫ് ചിൽഡ്രൻ വിത്ത് എക്സിമ ഹാവ് എ സ്പെസിഫിക് അലർജി. അത് അവോയ്ഡ് ചെയ്താൽ നമ്മൾക്ക് ഈ എക്സിമയുടെ ഫ്ലെയർസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ മെജോറിറ്റി ഓഫ് ചിൽഡ്രനും ഒരു സ്പെസിഫിക് അലർജി അല്ല, അവരുടെ സ്കിൻ വളരെ സെൻസിറ്റീവ് ആയതുകൊണ്ട് അവർ പല കാര്യങ്ങളോടും കൂടുതൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ മെയിൻ കാര്യം.
നന്ദി ഡോക്ടർ അനിൽ മാത്യു.